പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ് ഇനി നാം ചിന്തിക്കുവാനായി തുടങ്ങുന്നത്. യേശു കർത്താവ് തന്നിൽ വിശ്വസിക്കുന്ന ജനത്തെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് സ്നാപക യോഗം പ്രസംഗിച്ചു. ആ പ്രവചനം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒന്നായിരുന്നതിനാലാണ് നാല് സുവിശേഷകന്മാരും ഒരുപോലെ അതിനെ തങ്ങളുടെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 3:11, മർക്കോസ് 1:8, ലൂക്കോസ് 3:16, യോഹന്നാൻ 1:33. യേശു കർത്താവ് അവസാനമായി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ ആ പ്രവചനത്തിന്റെ ഒരു ആവർത്തനം മാത്രമായിരുന്നു. പ്രവൃത്തികൾ 1:5-8. വളരെ നാളുകളായി കാത്തിരുന്ന ആ മഹൽ ദിനം ഒടുവിൽ സമാഗതമായി. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ആർദ്ര കരുണയോടുകൂടി ഇടപാടിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. പിതാവായ ദൈവം തന്റെ വാക്ത്വത്തെ നിവർത്തിച്ചു. പുത്രനായ ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ജനത്തെ ആത്മാവിൽ സ്നാനം കഴിപ്പിക്കുവാൻ തുടങ്ങി. യോവേൽ പ്രവാചകന്റെ പ്രവചനം നിവർത്തിക്കപ്പെട്ടു. 2:14-21 3:33 ഉള്ള വാക്യങ്ങൾ. ഡോക്ടർ എ. ജെ. ഗോർഡൻ പരിശുദ്ധാത്മ പകർച്ചയെക്കുറിച്ച് യോവേൽ പ്രവാചകന്റെ പ്രവചനത്തെ ക്രിസ്തീയ സഭയുടെ മഗ്ന കാർട്ട എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ ഉന്നതമായ പരിപാടിയാണിത്. പെന്തക്കോസ് ദിനത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കാത്തിരുന്ന സകല വിശ്വാസികളുടെ മേലും ആത്മാവിനെ പകർന്നു എന്നുള്ളതാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ ചില പ്രത്യേക വ്യക്തികളുടെ മേൽ മാത്രമാണ് പകർന്നിരുന്നത്. പ്രധാനമായും പുരോഹിതന്മാരുടെയും രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും പ്രവാചകന്മാരുടെയും മേൽ. എന്നാൽ ഇപ്പോൾ ഏത് ദൈവപൈതലിനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയും. യോവേൽ മുന്നറിയിച്ചത് പരിശുദ്ധാത്മാവിനെ സകല ജനത്തിന്മേലും പകരും എന്നാണ്. മനുഷ്യവർഗത്തിന്റെ എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളിലും ആത്മപകർച്ച അയക്കുന്നതിനാൽ അത് ആഗോള വ്യാപകമായ ഒരു പ്രക്രിയയാണ്. ജാതിയോടുള്ള ബന്ധത്തിൽ യഹൂദന്റെയും ജാതികളുടെയും മേൽ അഥവാ സകല ജഡത്തിന്റെയും മേൽ. 1 കൊരിന്ത്യർ 12:13. ലിംഗവ്യത്യാസത്തോടുള്ള ബന്ധത്തിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മേൽ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും. ഗലാത്യർ 3:28. പ്രായവ്യത്യാസത്തോടുള്ള ബന്ധത്തിൽ യൗവനക്കാരും വൃദ്ധന്മാരും. സാമൂഹ്യ നിലയോടുള്ള ബന്ധത്തിൽ ദാസന്മാരുടെ മേലും സ്വതന്ത്രന്മാരുടെ മേലും. പ്രവൃത്തി 2:18. 1 കൊരിന്ത്യർ 12:13. ഈ വിധത്തിലുള്ള ആത്മപകർച്ച ഈ യുഗത്തിന്റെ മാത്രമായ ഒരു പ്രത്യേകതയാണ്. ഇതിനെക്കുറിച്ച് വളരെ പ്രശസ്തനായ ഇംഗ്ലീഷ് ബാപ്റ്റിസ്റ്റ് സൂചകൻ എഫ് ബി മേയർ പറയുന്നത്, യേശു കർത്താവ് ഈ യുഗത്തിൽ തന്റെ സഭയുടെ സ്ഥിരമായ അവകാശമായിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു നൽകി എന്ന് മാത്രമല്ല, വിശ്വാസത്തോടുകൂടി തന്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുന്ന സഭയിലെ ഓരോ അംഗത്തിനും അവന്റെ ആ പെന്തക്കോസ് അവകാശം പകർന്നു കൊടുക്കുവാൻ കാത്തു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ക്രൂശിൽ മരിക്കുന്ന യേശുവിന്റെ കരങ്ങളിൽ നിന്നും നിങ്ങൾ പാപക്ഷമ പ്രാപിക്കുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിന്നും പെന്തക്കോസ് ദിനത്തിൽ നിങ്ങളുടെ അവകാശം പ്രാപിക്കും എന്നാണ്. പെന്തക്കോസ് നാൾ വന്നപ്പോൾ വാക്തത്വ നിവർത്തിക്ക് വേണ്ടി കാത്തിരുന്ന 120 പേരെയും കർത്താവ് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തി. ഓടിക്കൂടിയ ജനത്തോട് പ്രസംഗിച്ച പത്രോസ് ആ പ്രസംഗം അവസാനിപ്പിച്ചത്, ഈ വാക്തത്വം കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതാകിയാൽ അവർക്കും അത് പ്രാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രവൃത്തി 2:38-39. അതിനുവേണ്ടി അവർ ചെയ്യേണ്ടിയിരുന്നത് അവരുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിനെ അവരുടെ രക്ഷിതാവായി അംഗീകരിക്കുകയും ആ ആന്തരിക അനുഭവത്തെ സ്നാനജലത്തിലൂടെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ക്രിസ്തീയ സഭയുടെ ഉപദേശങ്ങളായി 3 കാര്യങ്ങൾ ഒരുമിച്ച് കോർത്ത് ഇണക്കിയിരിക്കുന്നത് കാണുവാൻ കഴിയും. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം. ഇന്ന് അനേകരും ഒന്നാമത്തെ പടി കൊണ്ട് തൃപ്തരാകുകയാണ്. ചിലർ രണ്ടാമത്തെ പടി കൂടെ കിടക്കുന്നു. എന്നാൽ വളരെ ചുരുക്കം പേർ മാത്രമാണ് മൂന്നാം പടി കൂടെ അനുഭവമാക്കുവാൻ മുന്നോട്ട് വരുന്നത്. അനേക വിശ്വാസികൾ യേശുവിനെ ദൈവപുത്രനായും കർത്താവായും രക്ഷകനായും അംഗീകരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്ന ആത്മസ്നാപകൻ കൂടിയാണ് അവിടുന്ന് എന്ന വസ്തുതയുടെ മുൻപിൽ അവർ കണ്ണടച്ച് കളയുകയാണ്. അതിനെക്കുറിച്ച് ടി ജെ ബ്ലൈസ് എന്ന ദൈവദാസൻ പറയുന്നത്, ഇന്നത്തെ സഭ കാൽവറിക്കും പെന്തക്കോസ്തിനും ഇടയിൽ എവിടെയോ നിന്നുപോയിരിക്കുന്നു എന്നാണ്. തൽഫലമായി ക്രിസ്തീയ ഗോളം ജഡീകന്മാരായ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്നു. സഭ ശക്തിരഹിതമായി നിലകൊള്ളുന്നു. വിശ്വാസികൾ ജനമധ്യയെ സ്വാധീനം ചെലുത്തുവാൻ കഴിവില്ലാതെ പരാതിപ്പെടുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തിയാൽ നിറയപ്പെട്ടവരായിരുന്നു. ഇന്നത്തെ ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന മറ്റൊന്നല്ല. പെന്തക്കോസ് ദിനം മുതൽ എല്ലാ തലമുറകളിലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വീരന്മാർ സഭയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ട് ആഗോള വ്യാപകമായ പരിശുദ്ധാത്മ പകർച്ചയുടെ കാലഘട്ടമായിരുന്നു. പരിശുദ്ധാത്മ വ്യാപാരത്തിന്റെ അപ്രതിരോധ്യ ശക്തി ക്രൈസ്തവ ഗോളത്തിൽ സമുദായ ഭേദമന്യേ വ്യാപിക്കുകയും അനേകർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിക്കുകയും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് ആത്മീയ എരിവിൽ സുവിശേഷം ഘോഷിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടും ക്രിസ്തീയ ഗോളത്തെക്കുറിച്ച് പൊതുവായി പറഞ്ഞാൽ ഇന്നും അവർ പഴഞ്ചൻ പാരമ്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾക്ക് പുറം തിരിയുകയാണ്. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതെല്ലാം ഉപരിപ്ലവമാണെന്നും കേവലം വികാരത്തിന്റെ അലതല്ലുകളാണെന്നും ഉപദേശ പിശകുകളാണെന്നും മറ്റും പ്രസ്താവിപ്പാൻ ഇന്നും അവരിൽ ചിലർ മടിക്കാറില്ല. പുതിയ നിയമവ്യവസ്ഥ പ്രകാരം പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന അനേകരെ വ്യവസ്ഥാപിത ക്രിസ്തീയ സംഘടനകൾ ഇന്നും മുടക്കുകൽപ്പന നൽകി പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത എത്രയോ ശോചനീയമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന്റെ മറുവശത്ത് കഴിഞ്ഞ ചില വ്യാഴോട്ടങ്ങളായി നാം പരിശോധിക്കുമ്പോൾ ഒരു പുതിയ കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ ഉപദേശ പിശക് ഉപരിപ്ലവം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന പെന്തക്കോസുകാരുടെ സഹായത്തിനായി അവർ പ്രഖ്യാപിക്കുന്ന ഉപദേശം സ്ഥാപിപ്പാനായി ലോക പ്രശസ്തരായ സുവിശേഷ പ്രസംഗന്മാരും എഴുത്തുകാരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പെന്തക്കോസുകാരെ കുറിച്ച് ബിഷപ്പ് ന്യൂബിഗിൻ തന്റെ ഹൗസ് ഹോൾഡ് ഓഫ് ഗാഡ് എന്ന പുസ്തകത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, പെന്തക്കോസ്തിന് വിവിധ പ്രത്യക്ഷീകരണങ്ങളും സംഘടനകളും ഉണ്ട്. എന്നാൽ പൊതുവായി പറഞ്ഞാൽ ഇന്നത്തെ സഭയിൽ 1-ാം നൂറ്റാണ്ടിലെ മാതൃകയും ആവേശകരമായ ശക്തിയും പുനർജാതമാക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. പെന്തക്കോസ് ദിനത്തിലും അതിനെ തുടർന്നുള്ള വർഷങ്ങളിലും പ്രത്യക്ഷമായ അന്യഭാഷാ ഭാഷണം, പ്രവചനം, രോഗശാന്തി എന്നീ അത്ഭുത വരങ്ങൾക്കും അവർ പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നാം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പുനർവിചിന്തനം ചെയ്യുവാൻ ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മ അനുഭവം പ്രാപിച്ചിരിക്കണം എന്ന വസ്തുതയെക്കുറിച്ച് ചിന്തിപ്പാൻ അവർ നമ്മെ വെല്ലുവിളിക്കുന്നു. യഥാർത്ഥമായി പെന്തക്കോസ് ഒരു സംഘടനയല്ല, പ്രത്യുത മഹത്തരമായ ഒരു അനുഭവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ യേശു കർത്താവ് ഓരോ വിശ്വാസിയും സ്നാനപ്പെടുത്തുന്ന സ്വർഗീയ അനുഭവം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. ഈ വാക്തത്വം നിത്യജീവന് വേണ്ടിയുള്ള വീണ്ടും ജനന അനുഭവത്തെ കുറിച്ചല്ല, പ്രത്യുത ക്രിസ്തീയ ശുശ്രൂഷയ്ക്കായുള്ള ശക്തിയെ കുറിച്ചുള്ളതാണ്. ആത്മാവ് ഒന്നാണെങ്കിലും പ്രവർത്തനം പല രീതിയിലാണ്. പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ നിറവ് തുടങ്ങിയ പദപ്രയോഗങ്ങളെല്ലാം പരിശുദ്ധാത്മ സ്നാനം എന്ന ഒരേ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ മാത്രമാണ്. പ്രവൃത്തി 1:5, മത്തായി 3:11, പ്രവൃത്തി 10:38, 2:4, ഓരോ പദത്തിനും അതിൻ്റെതായ പ്രത്യേക അർത്ഥവ്യാപ്തി ഉണ്ട്. എങ്കിലും അവയെല്ലാം ഒരേ വിഷയത്തിന്റെ അഭേദ്യ വശങ്ങളാണ്. ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിനെ സൂചിപ്പിക്കുന്നതിന് വിവിധ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മ സ്നാനം എന്നാൽ എന്ത് എന്ന് വ്യക്തമാക്കുന്നതിന് ഈ പദപ്രയോഗങ്ങൾ ആദ്യം ഗ്രഹിച്ചിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 5 പ്രത്യേക സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെന്തക്കോസ് ദിനത്തിൽ പ്രവൃത്തി 2, ശമരിയിൽ നടന്ന പെന്തക്കോസ് പ്രവൃത്തി 8, പൗലോസിന്റെ പെന്തക്കോസ് പ്രവൃത്തി 9, ജാതീയ പെന്തക്കോസ് പ്രവൃത്തി 10, എഫസോസിൽ ശിഷ്യന്മാരുടെ മേൽ പകർന്ന പെന്തക്കോസ് പ്രവൃത്തി 19. ഈ 5 സന്ദർഭങ്ങളിലും ഒരേ കാര്യമാണ് സംഭവിച്ചത് എന്ന് വ്യക്തമാണ്. പക്ഷേ അത് വിവരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്ത പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കൂ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പ്രവൃത്തി 2:4, പരിശുദ്ധാത്മാവ് ലഭിച്ചത് പ്രവൃത്തി 8:18, പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് 9:17, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു പ്രവൃത്തി 10:44, പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേൽ പകർന്നു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു 19:6. ഇതേ അനുഭവത്തെക്കുറിച്ച് മറ്റു സൂചനകൾ കൂടി ശ്രദ്ധിക്കൂ. പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയയ്ക്കും ലൂക്കോസ് 24:49, പ്രവൃത്തി 1:4, 2:38, ദൈവത്തിൻ്റെ ദാനം പ്രവൃത്തി 8:20, 11:17, പരിശുദ്ധാത്മദാനം പ്രവൃത്തി 2:38, പരിശുദ്ധാത്മാവ് നിറഞ്ഞത് പ്രവൃത്തി 2:4, 9:17. ഇതേ പദപ്രയോഗത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ തുടർന്നും ആത്മാവിൽ നിറഞ്ഞതിനെ വിവരിപ്പാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവൃത്തി 4:8, 31, 7:55, 13:9, എഫേസ്യർ 5:18. അപ്പോസ്തോല പ്രവൃത്തി 2 യേശു കർത്താവ് പെന്തക്കോസ് ദിനത്തിൽ തന്റെ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയ വിധം നോക്കിയാൽ അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു എന്ന് എഴുതിയിരിക്കുന്നു 2:2. അതായത് അവരെ ആത്മാവിൽ മുക്കി. വീട് മുഴുവൻ നിറഞ്ഞു എന്ന് മാത്രമല്ല, ആത്മാവ് അവരുടെ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു, അതായത് പകരപ്പെട്ടു. മാത്രമല്ല, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, അതായത് അവരുടെ ഉള്ളിലും ആത്മാവ് നിറഞ്ഞു. ഒരേ അനുഭവത്തിന്റെ 3 വശങ്ങൾ ആണ് ഇവിടെ നാം കാണുന്നത്. സ്നാനവും നിറവും ഒന്നല്ല, 2. എന്നാൽ അവ രണ്ടും അഭേദ്യങ്ങളാണ്. സ്നാനവും അഭിഷേകവും പുറമേയുള്ള അനുഭവത്തെ കാണിക്കുമ്പോൾ നിറവ് അകമേയുള്ള അനുഭവത്തെ ആണ് കാണിക്കുന്നത്. നാം പ്രാപിച്ചനുഭവിക്കേണ്ട ശ്രേഷ്ഠമായ അനുഗ്രഹത്തെ കേവലം ചില പദപ്രയോഗങ്ങളുടെ വ്യത്യാസത്തിൽ നാം നഷ്ടപ്പെടുത്തരുത്. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ഏറ്റവും ശരിയായ പദപ്രയോഗമല്ല, പ്രത്യുത അതിൻ്റെ യഥാർത്ഥമായ അനുഭവമാണ്. തിരുവെടുത്തിൽ ഒരേ വിഷയത്തിന് തന്നെ അതിൻ്റെ വിവിധ വശങ്ങളെ കാണിപ്പാനായി വിവിധ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് സർവസാധാരണമാണ്. ഉദാഹരണമായി രക്ഷയുടെ അനുഭവത്തെ എടുക്കാം. വീണ്ടും ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക, മാനസാന്തരപ്പെടുക, രക്ഷ പ്രാപിക്കുക, വിശ്വസിക്കുക, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, പുത്രനെ കൈക്കൊള്ളുക തുടങ്ങിയ എത്രയോ പദപ്രയോഗങ്ങൾ ഒരേ വിഷയത്തിന് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ വിവിധ വശങ്ങളെ ചിത്രീകരിക്കാൻ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ ആദ്യമായി പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ അതിനെ വിവരിക്കുവാൻ പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, ഇതിലേതെങ്കിലും ഒന്ന് പ്രാപിച്ചു എന്ന് പറയാവുന്നതാണ്. എന്നാൽ ആ അനുഭവത്തിന് ശേഷം ആത്മാവ് പുതുശക്തിയോടെ പകരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നല്ലാതെ സ്നാനപ്പെട്ടു എന്ന് പറയുവാൻ പാടില്ല. അതായത് സ്നാനമൊരിക്കലായും നിറവ് തുടർമാനമായുമുള്ള അനുഭവമാണ്. പ്രവൃത്തി 2:4, 4:8. പരിശുദ്ധാത്മ സ്നാനം എന്താണ് എന്ന് തുടർന്ന് ചിന്തിക്കും മുൻപേ അത് എന്തല്ല എന്ന് ചിന്തിക്കുന്നത് ഈ വിഷയം വ്യക്തമായി പഠിക്കുന്നതിന് സഹായകരമായിരിക്കും. പരിശുദ്ധാത്മ സ്നാനം എന്നത് എന്ത് അല്ല? വീണ്ടും ജനനം പരിശുദ്ധാത്മ സ്നാനമല്ല. ക്രിസ്തീയ ഗോളത്തിൽ അനേകരും വീണ്ടും ജനനവും പരിശുദ്ധാത്മ സ്നാനവും ഒന്ന് തന്നെയാണ് എന്ന് ധരിച്ചിരിക്കുന്നവരാണ്. ദൈവത്തിനു വേണ്ടിയുള്ള വലിയ ദാഹവും ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു എന്നീ അറിവും ശരിയായ വിശ്വാസവും ഉണ്ടെങ്കിൽ വീണ്ടും ജനന അനുഭവത്തോട് ചേർന്ന് തന്നെ, അല്ലെങ്കിൽ അധികം താമസിയാതെ പരിശുദ്ധാത്മ നിറവും പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ളത് വാസ്തവമാണ്. അതിന് തക്ക ഉദാഹരണമാണ് കൊർന്നിലിയോസിന്റെ ഭവനത്തിലെ അനുഭവം. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 44 മുതൽ 48 വരെ വാക്യങ്ങൾ. എന്നാൽ ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ്. ആത്മാവിനാൽ ജനിക്കാതെ ഒരുവന് ദൈവപൈതലായി തീരുവാൻ സാധ്യമല്ല. യേശുവിനെ കർത്താവിന് യഥാർത്ഥമായി ഏറ്റുപറയുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുകയില്ല. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം എന്നത് വീണ്ടും ജനനം എന്നീ അനുഭവത്തിൻ്റെ പര്യായ പദമല്ല. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് കർത്താവ് കൽപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നും കർത്താവ് പഠിപ്പിച്ചു. യോഹന്നാൻ 3:3 മുതൽ 7 വരെ, പ്രവൃത്തികൾ 1:4-5, യോഹന്നാൻ 14:16, 26:16-17, സോറി, യോഹന്നാൻ 16:26, 16:7. ഓസ്വാൾഡ് ജെ സ്മിത്ത് ദി എൻട്യൂമെന്റ് ഓഫ് പവർ എന്ന തന്റെ പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദ ബൈബിൾ ഡിസ്റ്റിങ്യൂഷസ് ബിറ്റ്വീൻ ഹാവിംഗ് ദ ഹോളി സ്പിരിറ്റ് വിച്ച് ഈസ് ട്രൂ ഓഫ് ഓൾ ബിലീവേഴ്സ് ആൻഡ് ബീയിങ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് വിച്ച് ഈസ് ട്രൂ ഓഫ് വെരി ഫ്യൂ. പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന വസ്തുത എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും വാസ്തവമാണെങ്കിലും പരിശുദ്ധാത്മ നിറവ് വളരെ ചുരുക്കം വിശ്വാസികൾ മാത്രമേ അനുഭവമാക്കിയിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം വേദപുസ്തകം വിശദമാക്കുന്നു. ബെഞ്ചമിൻ എബൌർ എന്ന ദേഹം ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദ റിമിഷൻ ഓഫ് അവർ സിൻ ടേക്സ് ദ ഗിൽറ്റ് ഓഫ് അവർ പാസ്റ്റ് ട്രാൻസ്ഗ്രഷൻ അവേ ആൻഡ് ദ ബാപ്റ്റിസം ഇൻ ദ സ്പിരിറ്റ് ബ്രിങ്സ് ദ ഫുൾനെസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ പവർ ഓഫ് ഗോഡ് ഇൻ ടു അവർ ഹാർട്ട് ആൻഡ് അപ്പോൺ അവർ എൻറ്റയർ ബീയിങ്. If this be true, then it is easy to see how important it is for every soul that has been converted to God to immediately receive the second definite gift of grace, even the gift of the Holy Spirit in all his fullness. നമ്മുടെ പാപങ്ങളുടെ പരിഹാരം കഴിഞ്ഞ കാല അകൃത്യങ്ങളുടെ കുറ്റത്തെ എടുത്തു കളയുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ പൂർണ്ണ വ്യക്തിത്വത്തിലും ദൈവത്തിൻ്റെ പൂർണ്ണ ശക്തിയുടെ സാന്നിധ്യത്തെ ഉളവാക്കുന്നതാണ്. ഇത് യഥാർത്ഥമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ടു തിരിഞ്ഞ ഓരോ വ്യക്തിയും എത്രയും പെട്ടെന്ന് തന്നെ കൃപയുടെ രണ്ടാമത്തെ വ്യക്തമായ ഈ ദാനം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ദാനം, അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിക്കേണ്ടത് എത്ര പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണെന്ന് ഗ്രഹിക്കുവാൻ കഴിയും. വിശ്വാസികൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പിതാവായ ദൈവത്തോട് യാചിക്കണം എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. മക്കൾക്കാണ് ഇവിടെ ആത്മാവിനെ ദാനമായി നൽകുന്നത്. ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ഏക യോഗ്യത ദൈവമക്കൾ ആകുക എന്നതാണ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. മക്കളാകുവാനല്ല പരിശുദ്ധാത്മ സ്നാനം, പ്രത്യുത മക്കൾ ആയവർക്കാണ് എന്ന് ഇതിൽ നിന്ന് സ്പഷ്ടം. എല്ലാ ദൈവമക്കൾക്കും ഒരളവിൽ പരിശുദ്ധാത്മാവുണ്ട്, റോമർ 8:9. എന്നാൽ അത് പരിശുദ്ധാത്മ നിറവ് അല്ല. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് അത്രയേ യേശു കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ 7:38-39. ഇതിൽ നിന്നും വിശ്വസിക്കുന്നവർക്ക് അഥവാ വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് ലഭിക്കേണ്ടതായ ഒരു ദിവ്യ അനുഭവമാണ് പരിശുദ്ധാത്മ നിറവ് എന്ന് തെളിയുന്നു. യേശു കർത്താവ് തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ ഒരളവിൽ അവർ ആത്മാവ് പ്രാപിച്ചു എങ്കിലും അതും ആത്മസ്നാനമായിരുന്നില്ല. അതിനുവേണ്ടി പെന്തക്കോസ് നാൾ വരെയും അവർ കാത്തിരിക്കേണ്ടിയിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ശിഷ്യന്മാരുടെ അനുഭവം. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം. യേശു കർത്താവ് തന്റെ അന്ത്യമൊഴികളിൽ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പാൻ ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചു. പ്രവൃത്തി 1:4. ക്രിസ്തുവുമായിട്ടുള്ള ഉറ്റ ബന്ധത്തിൽ കാക്കപ്പെട്ടിരുന്നവരാണ് അവർ. അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു എന്ന് ലൂക്കോസ് 10:20 വ്യക്തമാക്കുന്നു. ആത്മശക്തിയോടെ ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടവരായിരുന്നു എന്ന് മത്തായി 10:1 നാം കാണുന്നു. അവരുടെ സാൻമാർഗീയ നില ഉന്നതമായിരുന്നു എന്ന് യോഹന്നാൻ 15:3 നിന്ന് ഗ്രഹിപ്പാം. അവർക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അഭേദ്യമായിരുന്നു എന്ന് യോഹന്നാൻ 15:5 വ്യക്തമാക്കുന്നു. ആത്മസാന്നിധ്യം അവർ അനുഭവിച്ചിരുന്നതായി യോഹന്നാൻ 14:17 കാണുന്നു. പരിശുദ്ധാത്മാവിനെ ഒരളവ് വരെ പ്രാപിക്കുകയും ചെയ്തിരുന്നതായി യോഹന്നാൻ 20:22 വ്യക്തമാക്കുന്നു. പക്ഷേ ആത്മസ്നാനം പ്രാപിച്ചിരുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ഒരുവൻ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ കാക്കപ്പെടുകയും അവന്റെ ശിഷ്യനായിരിക്കുകയും അപ്പോൾ തന്നെ പിതാവിന്റെ വാഗ്ദത്തമായ ആത്മസ്നാനം പ്രാപിക്കാത്തവനായിരിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ശമര്യയിലെ വിശ്വാസികളുടെ അനുഭവം ശ്രദ്ധിക്കൂ. പ്രവൃത്തികളുടെ പുസ്തകം 8:14 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. സുവിശേഷകനായ ഫിലിപ്പോസ് ശമര്യയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അനേകർ സൗഖ്യമാകുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. അവരെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്തതായി അവിടെ വ്യക്തമാണ്. ശമര്യയിൽ മാനസാന്തരപ്പെട്ടവരെല്ലാം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്. കാരണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചു. എന്നാൽ ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് യെരുശലേമിലുള്ള ദൈവജനം കേട്ടപ്പോൾ അവർ പത്തോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലേക്ക് അയച്ചു. അവർ ശമര്യയിൽ ചെന്നപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. അന്നുവരെ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. എന്നാൽ അവരുടെ മേൽ അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഈ ഭാഗത്തു നിന്ന് വീണ്ടും ജനനവും പരിശുദ്ധാത്മ സ്നാനവും 2 വ്യത്യസ്ത അനുഭവങ്ങളാണ് എന്ന് വ്യക്തമാണ്. വീണ്ടും പൗലോസിന്റെ അനുഭവം ശ്രദ്ധിക്കൂ. പ്രവൃത്തി 9:8-17 വാക്യങ്ങൾ. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് പൗലോസ് അത്ഭുതകരമായി ദൈവത്താൽ പിടിക്കപ്പെടുകയും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ രക്ഷാനുഭവം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ നേർവീതിയിൽ യൂദായുടെ ഭവനത്തിൽ 3 ദിവസം ഉപവാസത്തോടുകൂടി പ്രാർത്ഥനയിലിരുന്ന ശേഷമാണ് ദൈവിക നിയോഗപ്രകാരം അനന്യാസ് പൗലോസിന്റെ അടുത്ത് എന്ന് അവൻ ആത്മപൂർണനായി തീരേണ്ടതിന് പ്രാർത്ഥിച്ചത്. ഇവിടെയും പരിശുദ്ധാത്മ സ്നാനം വ്യത്യസ്തമായ ഒരു 2-ാം അനുഭവമാണ് എന്ന് വ്യക്തം. എഫസോസിലെ ശിഷ്യന്മാരുടെ അനുഭവത്തെ കുറിച്ച് പ്രവൃത്തി 19:1-6 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് എഫസോസിൽ വന്നപ്പോൾ ചില ശിഷ്യന്മാരെ കണ്ടു. അവൻ അവരോട് പ്രത്യേകാൽ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട്, പഴയ തർജ്ജമ ശ്രദ്ധിച്ചാൽ വിശ്വസിച്ച അനന്തരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നിങ്ങൾ വിശ്വസിച്ച അനന്തരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മ പ്രാപനം വീണ്ടും ജനന അനുഭവത്തോടുകൂടി തന്നെ നടന്നിരുന്നുവെങ്കിൽ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? പ്രത്യുത വീണ്ടും ജനന ശേഷം പ്രാപിക്കേണ്ടിയിരുന്ന മറ്റൊരനുഭവമായതിനാലാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. ആ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി വളരെ അതിശയകരമായിരുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്നും വീണ്ടും ജനനം പ്രാപിച്ച അനേകം ദൈവമക്കളുടെ അനുഭവം ഇതല്ലേ? പൗലോസ് അവർക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രഥമ പ്രിൻസിപ്പാൾ ആയിരുന്ന ഡോക്ടർ ആർ എ ടോറി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, വീണ്ടും ജനിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തവും അതിനെ തുടർന്നുള്ളതുമായ ആത്മാവിന്റെ മറ്റൊരു പ്രവർത്തനമാണ് പരിശുദ്ധാത്മ സ്നാനം എന്നത് വ്യക്തമാണ്. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടുവെങ്കിലും ആത്മസ്നാനം പ്രാപിക്കാതിരിക്കുവാൻ കഴിയും. വീണ്ടും ജനനത്തിൽ ആത്മാവിന്റെ ശക്തിയിൽ ജീവൻ പകരപ്പെടുകയാണ്. ആ ജീവൻ പ്രാപിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. ആത്മസ്നാനത്തിൽ ആത്മാവിനാൽ ശക്തി പകരപ്പെടുകയാണ്. ആ ശക്തി പ്രാപിക്കുന്നവൻ ദൈവീക ശുശ്രൂഷയ്ക്ക് യോഗ്യനാവുകയാണ്. ഡോക്ടർ എ ജെ ഗോർഡൻ തന്റെ ടു ഫോൾഡ് ലൈഫ് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാനസാന്തരത്തിൽ നിന്നും വ്യത്യസ്തമായും അതിനെ തുടർന്നുമുള്ള ഒരു രണ്ടാം അനുഭവം ആത്മീയമായി ജീവിത വളർച്ചയിൽ ഉണ്ട് എന്ന് തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിലും ലേഖനങ്ങളിലും അതിനെക്കുറിച്ചുള്ള സൂചനകൾ മുഴുവൻ യാതൊരു തരത്തിലും തെറ്റിക്കുവാൻ കഴിയാതെ വണ്ണം വ്യക്തമാക്കുന്നത് ആ അനുഭവം മാനസാന്തര അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് എന്നാണ്. പെന്തക്കോസ്താളിൽ അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്നാണ്. പ്രവൃത്തി 2:38 മാനസാന്തരവും പാപമോചനവും ആത്മസ്നാനത്തിനു വേണ്ടിയുള്ള ഒരുക്കമായിട്ടാണ് ഇവിടെ പത്രോസ് പ്രഖ്യാപിക്കുന്നത്. പരിശുദ്ധാത്മസ്നാനം വീണ്ടും ജനിക്കുന്ന അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എന്നത് പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കലും ആദിമസഭയുടെ അനുഭവവും ഈ വർത്തമാനകാലത്തെ അനേക ദൈവമക്കളുടെ അനുഭവവും കൂടിയാണ്. ഇനി ആത്മസ്നാനം എന്തല്ല? ആത്മസ്നാനം ജലസ്നാനം അല്ല. യേശു കർത്താവ് സ്നാനമേറ്റപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിച്ചു. അതുപോലെ പത്രോസ് തന്റെ ആദ്യ പ്രസംഗത്തിൽ നിങ്ങൾ സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാത്മദാനം ലഭിക്കും എന്ന് പ്രസ്താവിച്ചു. ആകയാൽ ജലത്തിൽ സ്നാനമേൽക്കുന്നതോടുകൂടി ആത്മസ്നാന അനുഭവം പരോക്ഷമായി പ്രാപിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ജലസ്നാനത്തിൽ ആത്മസ്നാനം ലഭിച്ചതായി സമാധാനിക്കുവാൻ തിരുവചനം അനുവദിക്കുന്നില്ല. അവ രണ്ടും ക്രിസ്തീയ അടിസ്ഥാന ഉപദേശത്തിൽ രണ്ട് വ്യത്യസ്ത പടികളാണ്. ഒരുപക്ഷെ സ്നാനപ്പെടുന്ന അവസരം തന്നെ പരിശുദ്ധാത്മസ്നാനം ലഭിച്ചു എന്ന് വരും. എന്നാൽ അവ രണ്ടും ഒന്നല്ല. ജലസ്നാനമേറ്റവർ പിന്നീട് പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചതായും പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചവർ പിന്നീട് ജലസ്നാനം സ്വീകരിച്ചതായും തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. പ്രവൃത്തി 8:12, 13, 17, 19:1-6. പ്രവൃത്തി 9:7-18, 10:44-48. ക്രിസ്തീയ സഭയുടെ ഏറ്റവും പുരാതന ചർച്ച് ഓർഡറായ ദി അപ്പോസ്റ്റോലിക് ട്രഡീഷൻ ഓഫ് ഹിപ്പോളിറ്റസ് എന്ന പുസ്തകം AD 217 ഉള്ളതായിട്ടുള്ള പുസ്തകത്തിൽ സ്നാനപ്പെടുന്നവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വാചകം ഇങ്ങനെയാണ്: വീണ്ടും ജനനത്താൽ പാപക്ഷമയ്ക്ക് അർഹരായി ഈ നിന്റെ ദാസന്മാരെ എണ്ണിയ കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നീ അവരെ യോഗ്യരാക്കുകയും നിന്റെ ഹിതപ്രകാരം അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവിടുത്തെ കൃപ ഇവരുടെ മേൽ പകരപ്പെടുകയും ചെയ്യണമേ. അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തെർത്തുലിയൻ അതേ ആശയം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നാനജലത്തിൽ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയില്ല, പ്രത്യുത അതിനായി ഒരുക്കപ്പെടുകയാണ്. AD 400 ജീവിച്ചിരുന്ന വിശുദ്ധ അഗസ്റ്റീൻ തന്റെ ഒരു പ്രസംഗത്തിൽ ജലസ്നാനവും പരിശുദ്ധാത്മസ്നാനവും തമ്മിലുള്ള വ്യത്യാസത്തെ വളരെ ശക്തമായ ഭാഷയിൽ ഊന്നി പറഞ്ഞിരിക്കുന്നത് പ്രത്യേക ശ്രദ്ധേയമാണ്. ജലസ്നാനം സ്വീകരിക്കുവാൻ മുന്നോട്ട് വരുന്ന ആരെയും നിരസിക്കാതെ സ്നാനം നൽകുന്നു എന്ന് വെച്ച് അവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നുവെന്ന് നാം ചിന്തിച്ചു പോകരുത്. പ്രസംഗിക്കുന്നതിനുള്ള പ്രാഗൽഭ്യം ആത്മസ്നാനത്തിന്റെ തെളിവല്ല. ആ ഇന്നാരും ഇന്നാരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരല്ലെങ്കിൽ പിന്നെ ആരാണ് പ്രാപിച്ചിട്ടുള്ളത്? അദ്ദേഹം പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുന്ന ആരുണ്ട് എന്നിങ്ങനെ ചോദിക്കുന്ന അനേകം വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തി നല്ലവണ്ണം പ്രസംഗിക്കുകയോ വചനത്തെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചതായി ഈ കൂട്ടർ കരുതുന്നു. എന്നാൽ തിരുവെഴുത്ത് ഈ നിഗമനത്തെ ഒരിക്കലും ശരിവെക്കുന്നില്ല. അപ്പലോസ് തികച്ചും വാഗ്മിയായ ദൈവവചന പണ്ഡിതനും പ്രസംഗിയുമായിരുന്നു എങ്കിലും അദ്ദേഹം പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, താൻ ക്രിസ്തുവിലേക്ക് നയിച്ച വ്യക്തികൾ ആരും തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിരുന്നത് പോലുമില്ല. പ്രവൃത്തി 18:24-25. ചില ബാഹ്യ അനുഷ്ഠാനങ്ങൾ പരിശുദ്ധാത്മ സ്നാനമല്ല. ചില ക്രൈസ്തവ സമൂഹങ്ങൾ വിശ്വാസികൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നതിന് ചില ബാഹ്യ അനുഷ്ഠാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരീരത്തിൽ ഊതുന്നത് പൊട്ടക്കാർ ക്രിസ്തുവിന് പകരം ഇവിടെ ആക്കപ്പെട്ടിരിക്കുന്നവരാണെന്നുള്ള മിഥ്യാധാരണയാൽ അത്രേ ഈ കർമ്മം ചില ക്രിസ്തീയ സമുദായങ്ങളിൽ സ്ഥാനം പിടിച്ചത്. എന്നാൽ ഒരു വ്യക്തി മറ്റൊരാളുടെ മേൽ ഊതുന്നതിനാൽ അദ്ദേഹം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല എന്ന് വിശിഷ്യ തെളിയിക്കേണ്ട ആവശ്യമില്ല. മൂറോൺ തൈലാഭിഷേകത്താൽ പരിശുദ്ധാത്മാഭിഷേകം എന്നത് ഒരു കുപ്പിയിൽ അടച്ചു വച്ചിരിക്കുന്ന മൂറോൺ തൈലം എടുത്ത് തലയിൽ തൊട്ടു പുരട്ടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമല്ല. പുറത്തുള്ള ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപിച്ചിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പൂർണ്ണ സ്വാതന്ത്ര്യം എടുക്കുന്ന ശ്രേഷ്ഠമായ അനുഭവമാണ്. എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തു, ജീവന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത പൊട്ട അരുവികളെ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള പ്രവാചക വാക്യം മൂറോൺ തൈലാഭിഷേകത്താൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വാസ്തവം തന്നെ. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം പരിശുദ്ധാത്മാവിൽ ഉള്ള സ്നാനമല്ല എന്ന് നാം ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനവും ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലുള്ള സ്നാനവും ഇൻ ദ ഹോളി സ്പിരിറ്റ് തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കണം. എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റവരാണ്. ബൈ ദ ഹോളി സ്പിരിറ്റ് 1 കൊരിന്ത്യർ 12:13 ഇത് രക്ഷിക്കപ്പെടുന്ന അനുഭവ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഫോർ ബൈ ഓൺ സ്പിരിറ്റ് ആർ വി ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി 1 കൊരിന്ത്യർ 12:13 റോമർ 6:3 ഗലാത്യർ 3:27. ഈ സ്നാനത്തിൽ സ്നാപകൻ പരിശുദ്ധാത്മാവും സ്നാനാർത്ഥി വിശ്വാസിയുമാണ്. അതിൻ്റെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തിരികെ എന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഉള്ള സ്നാനം യേശു കർത്താവ് വിശ്വാസികൾക്ക് നൽകുന്നതാണ്. പരിശുദ്ധാത്മ സ്നാനം എന്ത് അല്ല എന്നാണ് നാം ഇതുവരെ ചിന്തിച്ചത്. ഇനി അത് എന്ത് എന്ന് നമുക്ക് നോക്കാം. അനേകർ ചോദിക്കുന്ന ചോദ്യമാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് എന്താ? ഈ ചോദ്യത്തിന് തിരുവചനം പറയുന്ന മറുപടി 1, ഓരോ വിശ്വാസിയും യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് സ്വീകരിക്കേണ്ട സ്നാനമാണ്. വേദപുസ്തക ഭാഷയിൽ സ്നാനം എന്നതിന് മുങ്ങിക്കുളി എന്ന അർത്ഥമാണുള്ളത്. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ മുഴുകുക എന്നതാണ് അർത്ഥം. ദൈവിക ആത്മാവിൻ്റെ ശക്തിയിൽ നിമജ്ജനം ചെയ്യപ്പെടുന്നു എന്ന ആശയമാണ് അത് വെളിപ്പെടുത്തുന്നത്. ആത്മസ്നാപകനായ യേശു കർത്താവ് തൻ്റെ അടുക്കലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുന്ന ദൈവപൈതലിനെ അത്യുത്തരഗിരിയായ സ്വർഗ സിയോൻ പർവ്വതത്തിൽ നിന്നും കൊടുമുഴക്കത്തോടെ പൊട്ടിപ്പുറപ്പെട്ട് സഹിയോൻ മാളിക മുറിയിലേക്ക് ശക്തിയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാം ജീവജല നദിയിൽ നിമജ്ഞനം ചെയ്യുന്നു. എത്ര ശ്രേഷ്ഠമായ അനുഭവം! പരിശുദ്ധാത്മ സ്നാനം കേവലം ഒരു ഉപദേശം മാത്രമല്ല, ഉന്നതമായ സ്വർഗീയ അനുഭവമാണ്. സ്നാനം, പരിശുദ്ധാത്മ സ്നാനം നാം അനുഭവിക്കേണ്ട ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19:2, എല്ലാവരും ആഗ്രഹിക്കത്തക്ക ഒരു അനുഭവം, ഒരു വ്യക്തമായ അനുഭവം, തിരുവചന പ്രകാരമുള്ള അനുഭവം. ഈ പദവി നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ കൃപയാൽ ഉള്ള ദാനമാണ്. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:37-39. ഈ വേദഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് ഒഴുകുന്ന നദികളോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. പരിശുദ്ധാത്മ സ്നാനം എന്നത് ഒരുവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ പുറത്തേക്കൊഴുകുന്ന അനുഭവമാണ്. പൊങ്ങി നിറഞ്ഞു കവിയുന്ന നദികളുടെ അനുഭവം കർത്താവ് നമുക്കായി ഒരുക്കി വച്ചിരിക്കുമ്പോൾ അല്പമായ അനുഭവം കൊണ്ട് തൃപ്തിപ്പെടരുത്. നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മീയ അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് ആഗ്രഹമുണ്ടാകണം. 3, ഇത് നാം ധരിക്കേണ്ടതായ സ്വർഗീയ ശക്തിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:49. പ്രവൃത്തികളുടെ പുസ്തകം 1:8. അത്യന്താപേക്ഷിതമായ ശക്തി, സ്വർഗീയ ശക്തി, ഉപയോഗയോഗ്യമായ ശക്തി. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ശക്തി എന്നതാണ്. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാനുള്ള അധികാരം, പവർ, ശക്തി നൽകിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. അവിടെ നാം പറയുന്ന ശക്തി ദൈവിക വ്യവസ്ഥ പ്രകാരം ദൈവപകിതലാകുവാനുള്ള നിയമപരമായ അധികാരമാണ്. എന്നാൽ പ്രവൃത്തി 1:8 തുലവും വ്യത്യസ്തമായ ഒരു ശക്തിയെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. ഇവിടെ ശക്തി എന്നതിന് ഗ്രീക്കിൽ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഡൈനാമിറ്റ് എന്നർത്ഥം വരുന്ന ഡുനാമീസ് എന്ന പദമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് എൻ്റെ സാക്ഷികൾ ആകുമെന്ന് യേശു പറഞ്ഞു. അവൻ്റെ സാക്ഷികളാകുവാനായിട്ടാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത്. വി ആർ സേവ്ഡ് ടു സെർവ്. ആ കർത്തവ്യം നിർവഹിക്കാൻ ആവശ്യമായ ശക്തി ദൈവം ഉയരത്തിൽ നിന്നും നമ്മുടെ മേൽ പകരുന്ന അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. കാത്തിരിക്കുന്നവരുടെ മേൽ സ്വർഗത്തിൽ നിന്നും പകരുന്ന ഈ ശക്തിയെ മഹാശക്തി എന്നാണ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവൃത്തി 4:30-33 മഹാശക്തി എന്നതിന് ഗ്രീക്കിൽ മെഗാ ഡുനാമീസ് എന്നാണ്. മെഗാ എന്ന പദത്തിൽ നിന്നുമാണ് ബോംബിന്റെ ശക്തിയുടെ യൂണിറ്റായ മെഗാട്ടൺ എന്ന വാക്കുണ്ടായത്. ഒരു മെഗാട്ടൺ 1,000,000 ഡൈനമിറ്റിന്റെ ശക്തിക്ക് തുല്യമാണ്. കാത്തിരിക്കുന്നതിന്റെ ജനത്തിന്മേൽ ദൈവം പകരുന്ന ശക്തി 1,000,000 ഡൈനമിറ്റിന്റെ ശക്തിയെ പോലും വെല്ലുന്ന മഹാശക്തിയാണ്. അതുകൊണ്ട് അത്രയും പൗലോസ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നത്. 2 കൊരിന്ത്യർ 4:7 അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ആർക്ക് ഗ്രഹിപ്പാൻ കഴിയും എന്ന് തിരുവെഴുത്ത് ചോദിക്കുന്നു. ഈ ശക്തിയുടെ പകർച്ചയാണ് പരിശുദ്ധാത്മ സ്നാനത്തിൽ നടക്കുന്നത്. അത് പ്രാപിക്കുന്ന ശക്തി കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നു. 4, ഇത് നാം അനുസരിക്കേണ്ട ഒരു കൽപ്പനയാണ്. പ്രവൃത്തി 1:4 എഫേസ്യർ 5:18 യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് തൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് അല്പം മുമ്പ് നൽകിയ കൽപ്പന, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്നതായിരുന്നു. അതുപോലെ പൗലോസിലൂടെ വിശ്വാസികൾക്ക് നൽകിയ കൽപ്പന, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരുവീൻ എന്നാണ്. ആദിമ ശിഷ്യന്മാരുടെ കൂട്ടം യേശുവിന്റെ കൽപ്പന സന്തോഷത്തോടെ സ്വീകരിച്ച് മാളിക മുറിയിൽ കാത്തിരുന്നു. അവരുടെ മേൽ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു. 5, ഇത് നാം അവകാശമാക്കേണ്ട വാക്തത്വമാണ്. പ്രവൃത്തി 1:4 ലൂക്കോസ് 24:49 ഗലാത്യർ 3:14 പ്രവൃത്തി 2:23 ലൂക്കോസിന്റെ സുവിശേഷം ഈ വാക്തത്വത്തോടുകൂടി അവസാനിപ്പിക്കുകയും അപ്പോസ്തോല പ്രവൃത്തിയുടെ പുസ്തകം ഈ വാക്തത്വം എടുത്തു പ്രസ്താവിച്ചുകൊണ്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. ലൂക്കോസ് 24:49 പ്രവൃത്തി 1:4 നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിൽ നിന്നും 30,000 പരം വാക്തത്വങ്ങൾ തിരുവെഴുത്തിൽ ലഭിച്ചിട്ടുണ്ട്. പിതാവിന്റെ വാക്തത്വം, ദ പ്രോമിസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഈ വാക്തത്വം എന്താണെന്ന് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾക്ക് അധിക നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. അതെ, ഈ വാക്തത്വം പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചാണ്. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രവാചക എഴുത്തുകളിൽ വാക്തത്വം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. യേശു സ്വർഗാരോഹണം ചെയ്ത അനന്തരം പിതാവിൽ നിന്ന് ആ വാക്തത്വം പ്രാപിച്ച് സഭയ്ക്ക് അയച്ചു കൊടുത്തു. ഈ വാക്തത്വം എല്ലാ ദൈവമക്കളും അവകാശമാക്കേണ്ട ഒരു വാക്തത്വമാണ്. വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് ദിനത്തിൽ പ്രസംഗിച്ചതുപോലെ ഇന്നും നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കേണ്ടതായിട്ടുള്ള പിതാവിന്റെ വാക്തത്വമാണ് ആത്മസ്നാനം. അതിനായി ഇതുവരെയും ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർ അതിനുവേണ്ടി കാത്തിരിക്കുവാൻ, അതിനുവേണ്ടി ആഗ്രഹിക്കുവാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു.